Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പ്രക്ഷേപണത്തിൽ വാർത്തകളും ഗാനമാലിക എന്ന പരിപാടിയും കേൾക്കാം. വാർത്തകൾ. വിനോദത്തിൽ ആത്മീയതയുടെ നിമിഷങ്ങൾ കൂടി സജീവമായി നിലനിർത്തണമെന്ന് ഫ്രാൻസിസ് പാപ്പ. ദാമ എന്ന കായിക വിനോദത്തിന്റെ ഇറ്റാലിയൻ സംഘടനാ അംഗങ്ങളുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തിയ അവസരത്തിലാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്. സംഘടനയുടെ 100-ാം വാർഷികം പ്രമാണിച്ചായിരുന്നു കൂടിക്കാഴ്ച. ദാമ എന്ന വിനോദത്തിന്റെ 2 പ്രധാന സ്വഭാവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാപ്പ അവരോട് സംസാരിച്ചത്. അത് എല്ലാവർക്കും പ്രാപ്യവും മനസ്സിനെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിനോദമാണെന്ന് പാപ്പ പറഞ്ഞു. ബുദ്ധിയും കഴിവും ശ്രദ്ധയും ആവശ്യമായ ഈ വിനോദത്തിന് വലിയ സംവിധാനങ്ങൾ ആവശ്യവുമില്ല എന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. എവിടെയും 2 പേർക്ക് ഒന്നിച്ചിരിക്കാനും വിനോദിക്കാനുള്ള അവസരം നൽകുന്ന ഒന്നാണതെന്ന് പറഞ്ഞ പാപ്പ അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും ഈ വിനോദം കണ്ടെത്താൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തി. നമ്മുടെ തീരങ്ങളിലെത്തുന്ന പല കുടിയേറ്റക്കാരുടെയും ബുദ്ധിമുട്ടുകൾക്കിടയ്ക്കുള്ള ഒരു ഒഴിവ് സമയ വിനോദം കൂടിയാണ് ദാമ എന്ന് സൂചിപ്പിച്ച പാപ്പ അതിന്റെ ലാളിത്യവും പങ്കിടാനുള്ള സാധ്യതകളും ചൂണ്ടിക്കാണിക്കുകയും പുത്തൻ മാധ്യമങ്ങളുടെ ചൂഷണ സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സ്വാർത്ഥതയും ഒറ്റപ്പെടുത്തലും അടയാളപ്പെടുത്തിയ ഇന്നത്തെ ലോകത്ത് ഈ വിനോദം ശുദ്ധവായുവും കുളിരും പകരുന്നുവെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. പാരമ്പര്യത്തിന്റെയും പ്രത്യാശയുടെയും പാലം തീർക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം. വൃദ്ധരെയും കുഞ്ഞുങ്ങളെയും പരിപാലിക്കുന്ന സംഘടനയായ മെമ്മോറിയൽ പാപ്പ ഫ്രാഞ്ചെസ്കോയ്ക്ക് ആശംസ നൽകിയ അവസരത്തിലാണ് പാപ്പ ഈ സന്ദേശം നൽകിയത്. മെമ്മോറിയൽ പാപ്പ ഫ്രാഞ്ചെസ്കോ സംഘടനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രായാധിക്യം വന്നവരെയും കുട്ടികളെയും പരിചരിക്കുകയെന്നാൽ അവരുടെ പാരമ്പര്യം ഏറ്റെടുക്കുകയും വരും തലമുറയ്ക്ക് നൽകുകയും ചെയ്യുക എന്നതാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തി. മുലക്കുപ്പിയിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ സന്തോഷം കണ്ട പാപ്പ അതിലെ പ്രത്യാശയും വിശദീകരിച്ചു. വൃദ്ധരും കുഞ്ഞുങ്ങളും പാരമ്പര്യവും പ്രത്യാശയും നമ്മളെ കൂട്ടിമുട്ടിക്കുന്ന പാലവുമാണെന്നും അതിന് സഹകരിക്കുന്ന സംഘടനയിലെ എല്ലാവർക്കും പാപ്പ ഒത്തിരി നന്ദിയും അർപ്പിച്ചു. കായിക വിനോദങ്ങളും പരസ്യങ്ങളും അനധികൃത കുടിയേറ്റത്തിന് ഇന്ധനം നൽകുന്നുവെന്ന് ബിഷപ്പ് മിഗ്വൽ ഏഞ്ചൽ എയ്റ്റ് ദ ചേർച്ച് നീഡ് ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിൽ ഇക്വറ്റോറിയൻ ഗിനിയയിലെ എബിബയൻ രൂപതയിലെ ബിഷപ്പ് മിഗ്വൽ ഏഞ്ചൽ ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റത്തെ നയിക്കുന്ന ഭയാനകമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുകയും ദാരിദ്ര്യത്തെ നേരിടാനും പാശ്ചാത്യ സമൃദ്ധിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണാജനകമായ ധാരണകൾ ഇല്ലാതാക്കാനും പരിശ്രമിക്കാൻ ആഹ്വാനം ചെയ്തു. 2023 ലോകമെമ്പാടുമുള്ള കുടിയേറ്റ പാതകളിൽ 8,565 ജീവനുകൾ നഷ്ടപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയ ബിഷപ്പ് സഹാറ മരുഭൂമിയും കാനറി ദ്വീപുകളിലേക്കുള്ള അപകടകരമായ കടൽപാതയും പ്രത്യേകിച്ചും അപകടകരമാണെന്ന് ഊന്നിപ്പറഞ്ഞു. അസ്വസ്ഥമാക്കുന്ന ഈ കണക്കുകൾ യഥാർത്ഥ മരണങ്ങളുടെ ഒരു ഭാഗം മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുടിയേറ്റത്തിന്റെ പ്രധാന പ്രേരകശക്തി ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ ബിഷപ്പ് അഴിമതിയും ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങളും പ്രധാന തടസ്സങ്ങളാകുന്ന സഹായ വിതരണത്തിന്റെ കാര്യക്ഷമയില്ലായ്മയെക്കുറിച്ച് വിലപിച്ചു. ദുർബലരായ ജനങ്ങളെ നേരിട്ട് സഹായിക്കുന്നതിന് സഭ, വനിതാ അസോസിയേഷനുകൾ, യൂത്ത് ഫൌണ്ടേഷനുകൾ തുടങ്ങിയ പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അടിത്തട്ടിലൂടെയുള്ള സമീപനത്തിനായി വാദിച്ചു. കോംഗോയിൽ വീണ്ടും ബാൽക്കനൈസേഷൻ ഭീഷണി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയെ വിഭജിക്കാനുള്ള അയൽ രാജ്യങ്ങളുടെ ശ്രമത്തെ വിവരിക്കാൻ കോംഗോക്കാർ ഉപയോഗിക്കുന്ന പദമാണ് ബാൽക്കനൈസേഷൻ. റുവാണ്ടയുമായി ബന്ധമുള്ള സായുധ പ്രസ്ഥാനമായ M23 പ്രവർത്തനങ്ങളിലൂടെ കിഴക്കൻ DRC നടക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ബാൽക്കനൈസേഷൻ. കിഴക്കൻ ആഫ്രിക്കയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും തന്നെ കിഴക്കൻ DRC കോംഗോയിലെ വിമതരുടെയും അഭയാർത്ഥികളുടെയും അനിയന്ത്രിതമായ നീക്കങ്ങൾ തങ്ങളുടെ രാജ്യത്തേക്ക് വ്യാപിക്കാതെ തടയുന്നതിനും സ്വന്തം സുരക്ഷ സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തിലൂടെ കൊണ്ടുപോകുന്ന DRC പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് പ്രയോജനം നേടാൻ ശ്രമിക്കുന്നു. കയറ്റുമതി ശൃംഖലകളിലെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് നികുതികളുടെയും മൂല്യവർദ്ധനത്തിന്റെയും രൂപത്തിൽ മത്സരം. ഐക്യരാഷ്ട്രസഭ വിദഗ്ധരിൽ നിന്നുള്ള വിവിധ റിപ്പോർട്ടുകൾ DRC നിന്നുള്ള പ്രകൃതി വിഭവങ്ങളുടെ വ്യാപാരത്തിൽ നിന്ന് ബുറൂണ്ടി, റുവാണ്ട, ഉഗാണ്ട എന്നിവ എങ്ങനെ പ്രയോജനം നേടുന്നുവെന്ന് വിശദീകരിക്കുന്നു. ഇറാനിൽ വിമത റാപ്പ് ഗായകൻ തുമാജ് സലേഹിക്ക് വധശിക്ഷ. 1.5 വർഷത്തോളമായി ഇസ്ഫഹാനിലെ ദസ്റ്റ്ഗഡ് ജയിലിൽ തടവിൽ കഴിയുന്ന പ്രശസ്ത ഇറ്റാലിയൻ റാപ്പർ തുമാജ് അഴിമതിക്കും ടെഹ്റാൻ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനുമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. പർദ ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലിരിക്കെ കഴിഞ്ഞ മാസം തലസ്ഥാനത്ത് മരിച്ച 22-കാരിയായ കുർദിഷ് വനിത മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധത്തിനിടെ 2022 ഒക്ടോബറിലാണ് ധുമാജ് സലേഹി അറസ്റ്റിലായത്. മുപ്പത്തിമൂന്നുകാരനായ സംഗീതജ്ഞനെ വധശിക്ഷയ്ക്ക് വിധിച്ചതായി അദ്ദേഹത്തിന്റെ അഭിഭാഷകരിൽ ഒരാളായ അമീർ റൈസിയൻ വെളിപ്പെടുത്തി. പ്രതിഷേധത്തിന് മുൻപേ തന്നെ ധുമാജ് സലേഹി ഒരു പ്രതിഷേധ റാപ്പർ എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു. കലാപ സമയത്ത് അദ്ദേഹം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ വളരെ വിമർശനാത്മകമായ ഒരു ഗാനം പുറത്തിറക്കി. ഇത് രാജ്യത്തിനുടനീളമുള്ള നിരവധി പ്രകടനക്കാരുടെ ഗാനമായി മാറുകയും ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
ഫാദർ ഷിബു ജോസഫ് കാളാശ്ശിയിൽ CMF എഴുതി, സുനീഷ് തോമസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം. ആലാപനം മരിയ കോലാടി. അനിൽ മലപ്പുറം എഴുതി, ബിന്നി തോമസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.
തിരുമുഖം കാണുവാൻ കാത്തിരിപ്പു ഞാനിതാ, ആരാധ്യനേശുവേ വന്നിടുമോ? തിരുമുഖം കാണുവാൻ കാത്തിരിപ്പു ഞാനിതാ, ആരാധ്യനേശുവേ വന്നിടുമോ? ആ സ്നേഹം നുകരുവാൻ നാവിലലിയുവാൻ, ആത്മാവിൻ ഭോജ്യമായി ആഗതനാകണേ. ആ സ്നേഹം സാക്ഷിയായി ഞാൻ എന്നും ജീവിക്കാൻ വിശ്വ.
ഡോക്ടർ മനോജ് തോമസ് എഴുതി, ബെന്നി തോമസ് സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം ശ്രേയ അന്ന ജോസഫ്. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.